രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുള്ളതുമാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിനു നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്കാ, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. അവ വാങ്ങി തന്റെ വഴിക്ക് പോകുന്നവനോ അവനെ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു, ആകയാൽ ഭരണ സാമർത്ഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ടു കൈവശമാക്കാം, അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടുതരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തിലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യനു തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇതു നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനെ ഒരു കെണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെടിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു, ദയകൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. സൗനക്കാരുടെ ശക്തി, അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര, അവരുടെ ഭൂഷണം, ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളയിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധിഹേതുകങ്ങളാകുന്നു, ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രേ ബന്ധപ്പെടുന്നത്. കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ. ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു, അവന് കൂട്ടുകാരനോട് ദയ തോന്നുകയുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവെക്കുന്നു, ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. വെളിയവന്റെ നിലവിളക്ക് ചെവി പൊത്തിക്കളവ് കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും, ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകെയില്ല. ദുഷ്ടൻ നീതിമാന് മറുവിലയാകും, രോഗി നേരുള്ളവർക്ക് പകരമായി തീരും. ചണ്ടയും നിശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നതും നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നികളവും ഗർദ്ദവും ഉള്ളവന് പരിഹാസി എന്ന് പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവനു മരണഹേതു. വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും. ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാർഢ്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നോക്കുന്നു, നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്. തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതിയേട് വിതയ്ക്കുന്നവൻ ആപത്തു കൊയ്യും. അവന്റെ കോപത്തിന്റെ വടിയില്ലാതെയാകും. ദയാകടാശമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കിക്കളക, അപ്പോൾ പിണക്കം ചൊല്ലും, കലഹവും നിന്ദയും നിന്നുപോകും. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവൻ അധരലാവണ്യമുണ്ട്. രാജാവ് അവന്റെ സ്നേഹിതൻ. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു. യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോടെ പോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ആദായമുണ്ടാക്കേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാൻ കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായിച്ചു കേൾക്കുക. എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിൽ ആയിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതിക്കൽ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും. അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലനോട് സഹീതമരുത്. ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ ഗണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിനു ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നില്ല. നിന്റെ വീടിൽ നിന്ന് നിന്റെ മെത്തയെടുത്തു കളവാൻ ഇടപെടുത്തുന്നത് എന്തിന്? നിന്റെ പിതാക്കന്മാരിട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീചന്മാരുടെ മുൻപിൽ അവൻ നിൽക്കയില്ല. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ മുൻപിലിരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്. അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിനു പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്തു പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്നുകുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദിച്ചു പോകും. നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്ന് വരും. പോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്. അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിർ നീക്കരുതേ. അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുതേ. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുതേ. വടി കൊണ്ടു അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടി കൊണ്ടു അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോടെ അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ടു ജ്ഞാനം പഠിക്ക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷണവനും ദരിദ്രരായി തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകേൾക്ക. നിന്റെ അമ്മയെ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം നിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. മനുഷ്യരിൽ രോഗികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. കൊടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്കൊന്നുമില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയുമരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ അധരം വേണ്ടാതനം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു. പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. ജ്ഞാനം പോഷന് അത്യുന്നതമായിരിക്കുന്നു. അവൻ പട്ടണവാതിക്കൽ വായി തുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു. പോഷന്റെ നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. കഷ്ടകാലത്തു നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക. കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻ കട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ഞാനും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയ. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദുഷ്ട നീ നീതിമാന്റെ പാർപ്പിടത്തിനെ പതിയിരിക്കരുത്, അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും അരുത്. നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവനെ ഇഷ്ടക്കേടുണ്ടാകുവാനും നിന്റെ കോപം അവങ്കിൽ നിന്നെ മാറ്റിക്കളവാനും മതി. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം ദൂഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക, മത്സരികളോടെ ഇടപെടരുത്. അവരുടെ ആപത്തു പെട്ടെന്ന് വരും, രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു. ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ, ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യമെന്നല്ല. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും, നല്ലൊരു അനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അധരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷ്യം നിൽക്കരുത്. നിന്റെ അധരം കൊണ്ട് ചതിക്കുകയും അരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവനെ അവന്റെ പ്രവർത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെ അരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിനു സമീപയും കൂടി പോയി. അവിടെ മുള്ളുപടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കയത്തിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈതട്ടി കിടക്ക. അവന് അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധി ആയുധപാണിയെ പോലെയും വരും. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും. അഗോചരം വെള്ളിയിൽ നിന്നും കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസന നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വൻപുക കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുൻപിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ടു വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക, എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. തക്കസമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താരത്തിൽ പൊന്നാരങ്ങിയ പോലെ, കേട്ടനുസരിക്കുന്ന കാതിനെ ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാകുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ഗാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റ് പോലെയുമാകുന്നു. ദീർഘ ശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു. മുദ്രവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു. ദൈവമേ സീനക്ക് യോഗ്യമാകുന്നു.
പുത്രനും ശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി.
വാഴ്ത്തപ്പെട്ടവനാ സ്തുതി.
പ്രിയക ദൈവത്തിന്റെ ഗുരുതരുന്ന അവസരം മാത്രം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒരു ബുധനാഴ്ചയിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ തക്കവണ്ണം ദേവന്തപുരാൻ നമുക്ക് ഒരുക്കി തന്ന ആരോഗ്യത്തിനും അവസരത്തിനുമാണ് അദ്ദേഹത്തെ സ്തുതിക്കാം. ശുശ്രൂഷയിലേക്കെയും തമ്പുരാന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുവാനും നമ്മുടെ ഈ ആരാധനയും വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഈ സമർപ്പണം ദൈവവും ഭാഗ സ്വീകാര്യയോഗ്യമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാകണമേ. നിഷ്കളമായ ഹൃദയത്തിൽ നിന്ന് അങ്ങേക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധീകരിക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ ഒരു ആനന്ദാനുഭൂതിയിൽ നിന്നുകൊണ്ട് ആ ഒരു പുനരുത്ഥാനത്തിന്റെ മഹത്വത്തോട് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ, ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മത്രാപോലത്തെ തിരുവനന്തപുരം എല്ലാം ഉള്ള കാര്യം നമുക്കറിയാം. മനസ്സിനെ വളരെ വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ വന്യ ഗുരുനാഥനോടായിരിക്കുന്ന ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, മാത്യു ഫിലിപ്പ് അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിലെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഒരുപക്ഷെ ഈ ദിനങ്ങളിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു ഗീതം തന്നെയാണിത്. ഓരോ നിമിഷവും നമുക്ക് വേണ്ടി യാഗമർപ്പിച്ച ദൈവസ്നേഹത്തിന്റെ മഹത്വത്തെ ദർശിക്കുകയും ആ മഹത്വത്തിന്റെ ദർശനത്തിൽ കൂടി നമ്മൾ പങ്കാളികളായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ആരാധനാപൂർവമായിട്ടുള്ള ഒരു ഒരു അനുധാനം ദൈവമുമ്പാകെ നടത്തുവാൻ തക്കണമെന്നക്കടയായി തീരുന്നത്. ദൈവികമായ മഹിമയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച സമസ്ത മാനവജാതിയും ദൈവസന്നിധിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ത്യാഗം അർപ്പിച്ച ആ ആത്മനാഥനെ ഹൃദയത്തിൽ വീണ്ടും ഏറ്റുപാടാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സിംഹാസനം പാദന്റെ സേവയും വിട്ടനെ പോലവൻ ജീവിച്ചു പാപിയൻ പാപം തിരപ്പതിലെ തീടുവ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ പാപം തിരപ്പതിലെ തീടുവ പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. വള്ളായെ പോലാവു കൊള്ളോരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തോങ്ങി ഉള്ളാവൊരു കൊന്നൻ കണ്ടൂ തക കണ്ണോ നിറയുന്ന രക്ഷകനെ ഉള്ളാവൊരു കൊന്നൻ തങ്കോ തകരുന്ന കണ്ണോ നിറയുന്ന രക്ഷകനെ പൊന്നേശു തമ്പുരാൻ നമ്പൂരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. എന്തോ സ്നേഹവി സാധുവയോ ധൂതി സന്താപ സാഗരമെങ്കിൽ വീണു എന്നെ വിളിച്ചു എന്നെ ോമന പൈതല ശിർക്കേണമേ വിളിച്ചു എന്നെയെടു തോമിന്നോമന പൈതല ശിർക്കേണമേ പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പാപം വരുകയ പാപ സുക്രൂ സഭയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പോത്രന്റെ രാജ്യത്തില പൊന്നേതു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതൻ മാരാർപ്പുമായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാറോടണ തന്റെ പങ്കടം തീർക്കണം രക്ഷകനെ എന്നിൽ കനിഞ്ഞെന്നെ മാറോടണ തന്റെ സങ്കടം തീർക്കണേ രക്ഷകനെ വന്നേതു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു
പ്രാർത്ഥിക്കാം.
ർപ്പിതാവിനും പുത്രനും പരിസ്വരൂഹായിക്കും തന്റെ സ്ഥലാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
വെച്ചാനാമത്തിൽ
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഭർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മുസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി
നിനക്ക് സ്തുതി പാപികളെ അങ്ങടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
പരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം വരണമേ തിരുവിതുർക്കത്തിലെ പോലെ ഭൂമിയിലും ആവണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങളിളക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പുണ്യാദോഷം കൊണ്ടുവന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യ ശക്തി മോഹവും സ്നേഹം നിനക്കുള്ളതാവുന്നു ആമീൻ.
പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം
ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വയറ്റിൽ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നൊക്കെ അറിയാമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മണമേ ആമേ.
പാർക്കുമോ കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്ന ദൈവമായ കർത്താവേ ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിശ പ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സു തിരിവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ. കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ. അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ. പാപികളോട് കരുണ ചെയ്യണമേ. ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ. ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ. വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. അശുദ്ധരെ ശുദ്ധീകരിക്കണമേ. ധിക്കാരികളെ പരിപാകപ്പെടുത്തണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ. ബലഹീനരെ ബലപ്പെടുത്തണമേ. ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വീണ് കിടന്നവരെ എഴുന്നേൽപ്പിക്കണമേ. വിധവകളെ പുലർത്തണമേ. അനുതാപികളിൽ സന്തോഷിക്കണമേ. നീതിമാന്മാരോടുകൂടെ വസിക്കണമേ. ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ. ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ. നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോടുകൂടെ ഇരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ തടുക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, സണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, എന്റെ പരിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിലെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽബാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, വേദവിപരീതികളെയും തർക്കങ്ങളെയും മായ്ച്ചു കളയണമേ, നിന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യതയും കൊണ്ട് നിറയ്ക്കണമേ, കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികളത് കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഭാഗമാക്കാവുന്ന മാതാപിതാക്കളെ, സഹോദരൻ ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും കൂടി ദൈവത്തെ സ്തുതിക്കാം, നവജാതിക്കും രക്ഷയുടെ സന്ദേശം ദൈവത്തിന് ജീവിതത്തിൽ കൂടി കാഴ്ചയർപ്പിച്ച നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ പുനരുദ്ധാന പെരുന്നാളിന് ശേഷമുള്ള ഈ ദിനങ്ങളില് ദൈവിക പുനരുദ്ധാനത്തിന്റെ സന്തോഷത്തോട് പങ്കാളികളാകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ ആ സ്നേഹത്തെ വീണ്ടും നമുക്ക് രുചിച്ച് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരവും അതിനുള്ള സാധ്യത നമുക്ക് ഒരുക്കിത്തന്നു. തീർച്ചയായിട്ടും ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം മറ്റ് ഏത് സമയങ്ങളെക്കാളിലും ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും കാതുകളെ ഒരുക്കാം. അതിനായിട്ട് നമ്മുടെ മനസ്സുകളെ സുതാരമാക്കി തീർക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് സമൂഹത്തിൽ പത്രമാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ലോകം മുഴുവൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടിയും, അത് സാമൂഹികമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബാന്തരീക്ഷത്തിലാണെങ്കിലും പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നിട്ടും പരിധിവരെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ സമചിത്തതയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കോണം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ വിളിയും ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നന്ദിപൂർവ്വം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം ദൈവം നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ദർശിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു സത്യമാണ് വീണ്ടും ഈ ഒരു ശുശ്രൂഷകളിലൊക്കെ അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മളെ കൂടുതൽ ഒരുക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാല് നിമിഷം കരുതുന്ന ദൈവത്തെ നന്ദിപൂർവ്വം നമുക്ക് ഓർക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരുപക്ഷെ മലങ്കര സഭയിൽ അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗകനായിരിക്കുന്ന പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനാണ്. ഒരുപക്ഷെ അച്ഛനെ പലരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിൽ കൂടി അച്ഛന്റെ വാക്കുകളും ഒക്കെ കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും എന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുകയാണ്. മലങ്കര സഭയിലെ ഏറ്റവും സുപ്രധാന സഭയായ കോട്ടയം ഏലിയ കത്തീഡ്രൽ, നമുക്കറിയാം ഒരുപാട് സഭയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട പല സംഗതികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സഭയുടെ ചിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന ദേവാലയമാണ് ഏലിയ കത്തീഡ്രൽ. അതിന്റെ വികാരിയായിട്ട് വളരെ നാളുകളായിട്ട് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെ മേഖലയിലും വളരെ ശ്രദ്ധേയമായ തലത്തിൽ അച്ഛനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂളിന്റെ കോർപ്പറേറ്റ് സ്കൂളിന്റെ മാനേജ്മെന്റ് തലത്തിലും പ്രധാനമായിട്ടുള്ള ചുമതല പ്രിയപ്പെട്ട അച്ഛൻ വഹിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സഭയുടെ വിവിധ മേഖലകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള തലങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹീത വൈദികനാണ് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ. അച്ഛൻ രണ്ടു മൂന്നാഴ്ചയായിട്ട് പ്രത്യേകമായിട്ട് ഒന്ന് രണ്ട് ദേവാലയത്തിൽ അച്ഛനെ ഇൻവൈറ്റ് ചെയ്തതനുസരിച്ച് ഈ അമേരിക്ക സന്ദർശിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അച്ഛൻ തിരികെ പോകുന്നതുമാണ്. ഈ ഒരു ദിവസം അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛൻ അവർ സമ്മതിക്കുകയും സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ അവസരം കണ്ടെത്തുകയും ചെയ്തു. അച്ഛനുള്ള പ്രത്യേകമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് ആമുഖമായിട്ട് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം അച്ഛനെ പ്രസംഗിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആത്മീയ ദർശന നയനങ്ങൾ കൂടെ ദർശിക്കുന്ന ഒരു വ്യക്തി പറയും, ദൈവത്തിന്റെ ഗീതം പറഞ്ഞ് ജീവിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു ദൈവിക ഗീതം തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ആത്മീയ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപക്ഷെ ഈ ഗീതങ്ങളൊക്കെ നമ്മൾ ആലപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രോജ്വലിക്കേണ്ട ഒരു പ്രേരണ അതാകട്ടെ, ദൈവമേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹിതമനുസരിച്ച് ഹിതം കേൾക്കുവാനും അതനുസരിച്ച് ഞങ്ങളെ തന്നെ പരിവപ്പെടുത്തുവാനും ഇടയാക്കി തീർക്കണമേ. അങ്ങനെ ആയി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഈ സമർപ്പണ ഗീതം പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെ എന്നെ
ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട മോഹൻ ജോസഫിനെ ഉള്ള സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമാണ്. പുനരുത്ഥാനത്തിന്റെ ആനന്ദം പങ്കിടുന്ന കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ധ്യാനങ്ങളാണല്ലോ ഈ 40 ദിവസങ്ങളിൽ നാം ശ്രവിക്കുക. ദൈവത്തിനു മുമ്പാകെ പുനരുത്ഥാനത്തിന്റെ കരുത്തും പ്രത്യാശയും ഏറ്റുവാങ്ങുവാനുള്ള ധന്യമായ നാളുകളാണ് ഇത്. ഈ ബുധനാഴ്ച പ്രാർത്ഥന യോഗത്തിൽ ഇതിനു മുമ്പും തിരുവചന ധ്യാനം നയിപ്പാനായിട്ട് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. വീണ്ടും ലഭിച്ച അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ ചുമതലക്കാരോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുക. വളരെ ശ്രദ്ധേയമായ ഒരു ശുശ്രൂഷയാണ്. പല സ്ഥലങ്ങളിൽ ഒരു മനസ്സിൽ ഐക്യത്തിന്റെ ഭാവത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ. സാധാരണ നമുക്ക് പരിചയമുള്ളത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണെങ്കിൽ പല സ്ഥലങ്ങളിലായി ഒരേ ഐക്യത്തിന്റെ ഭാവത്തിൽ വരുവാൻ കഴിയുന്നത് ഒരു പ്രായോഗിക ആധ്യാത്മികതയിൽ വളരെ ശ്രദ്ധേയമായ അനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ നാം വായിക്കുന്നു. താൻ യഥാർത്ഥമായി ജീവിക്കുന്നു എന്ന ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാനും തന്റെ സാന്നിധ്യം അവരോടൊപ്പമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കുവാനുമാണ് കർത്താവ് അവർക്ക് ഇന്നലെ പ്രത്യക്ഷപ്പെടുന്നത്. ഗന്നസരെ തടാകത്തിൽ വീണ്ടും മീൻപിടുത്തത്തിനായി പോയ അപ്പോസ്തല സമൂഹത്തെ അവരുടെ ഇല്ലായ്മയുടെയും നിരാശയുടെയും നടുവിൽ കടന്നു എന്ന് സന്ദർശിച്ച് അവരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന്. കുറെ നാളുകളായി തന്റെ കൂടെ യാത്ര ചെയ്യുകയും തന്നെ യഥാർത്ഥത്തിൽ അനുഭവിച്ച് അറിയുകയും തന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ പങ്കാളികളായി ആ നിയോഗത്തോട് ചേർന്നു നിൽക്കുവാൻ വിധിക്കുന്നവരായിരുന്ന ശിഷ്യ സമൂഹം പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നതിന്റെ സങ്കടത്തിലാണ് യേശു അവരോട് ചോദിക്കുന്നത് കൂട്ടുവാൻ വല്ലതുമുണ്ടോ. കഴിഞ്ഞ കുറെ നാളുകളായി നോമ്പിന്റെ അനുഭവത്തിലും അനുഭവ ആഴ്ചയുടെ ആത്മീയ തീഷ്ണതയിലും പിതാവിന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഒക്കെ രക്ഷാകര പ്രയത്നങ്ങളിലും പങ്കുകാരായിരുന്ന നമ്മോടും ഇന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ. അവന്റെ കൂടെ ആയിരുന്നിട്ട് അവനോട് ചേർന്ന് നിന്നിട്ട് അവനിൽ നിന്ന് പഠിച്ചിട്ട് അവനുമായി അടുത്ത് ഇടപഴകിയിട്ട് നമ്മുടെ കൈവശം എന്താണ് ഉള്ളത് എന്ന് യേശുവിന്റെ ചോദ്യം നമ്മോട് ഉന്നയിക്കപ്പെടുകയാണ്. ഇതിനോട് വളരെ സമാനമായിരിക്കുന്ന ഒരു വേദവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:7 നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ 4:7. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ അല്പം തരുമോ എന്ന് ചോദിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം പ്രദാനം ചെയ്യുന്ന വളരെ വിശദീകരിക്കുന്ന വേദ ചിന്തകളാണ് 1 മുതലുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. അതിൽ ശമരിയക്കാരി സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണം വളരെ ശ്രദ്ധേയവും അന്നത്തെ കാലഘട്ടത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുമായ ഒരു സംഭവമാണ്. ശിഷ്യന്മാർ പോലും യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നതായി വേദവചനത്തിൽ നാം വായിക്കുന്നു. അത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു സ്ത്രീയുമായി സംഭാഷിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് യഹൂദന്മാർ തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളോട് പോലും പരസ്യ സ്ഥലങ്ങളിൽ സംസാരിക്കാറില്ലാത്തപ്പോ യേശു ശമരിയക്കാരി സ്ത്രീയോട് പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് അവരെ അത്ഭുതപ്പെടുത്തി. കാരണം ശമരിയക്കാര് എന്ന് പറയുന്നത് യഹൂദന്മാരിൽ നിന്ന് വേർപെട്ടുപോയ ഒരു സമൂഹമാണ്. യാക്കോബിന്റെ 12 മക്കൾ 12 ഗോത്രങ്ങളായി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായി. ആ രാജ്യത്തെ ശൌൽ രാജാവ് ഭരിച്ചു. ദാവീദ്, ശലോമോൻ തുടങ്ങിയ രാജാക്കന്മാരും 12 ഗോത്രത്തെ ഭരിച്ചു. എന്നാൽ ശലോമോന് ശേഷം ഇസ്രയേലിന്റെ 12 ഗോത്രം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും അത് ഇസ്രയേൽ എന്നും യഹൂദിയ എന്നും മാറുകയുമാണ് ഉണ്ടായത്. ഇസ്രയേൽ പിന്നീട് ഒരു സങ്കരവർഗമായി രൂപാന്തരപ്പെട്ട് ശമരിയർ എന്ന് അറിയപ്പെടുകയാണ്. അപ്പൊ സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നൂറ്റാണ്ടുകളായി ശമരിയരും യഹൂദരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല. ഏതാണ്ട് നിത്യമായി അകന്നുപോയ ഈ വേർപാടിനെയാണ് ഒരു യഹൂദനായി ജനിച്ച ക്രിസ്തു തന്റെ സന്ദർശനത്തിലൂടെ പൂർണ്ണമായും നീക്കുന്നത്. ഞാനിതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ശമരിയകാരി സ്ത്രീയ വെള്ളം കോരുവാനായിട്ട് വരുന്ന ആ സമയത്ത് ക്രിസ്തു അവിടേക്ക് കടന്നു വരികയാണ്. ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതിയിൽ യാദൃച്ഛികം ഒന്നുമില്ല. അത് കൃത്യമായി രൂപപ്പെടുന്ന ഒരു ദൈവിക പദ്ധതി തന്നെയാണ്. അവിചാരിതമായി കണ്ടുമുട്ടിയെന്നോ ആകസ്മികമായി കണ്ടുമുട്ടിയെന്നോ പറയുവാൻ കഴിയാത്ത നിലയിൽ കൃത്യമായി അവൾ വെള്ളം കോരുവാൻ വന്ന സമയത്ത് യേശു അവിടേക്ക് ചെല്ലുക. സാധാരണ നിലയിൽ ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം, അവളൊരു പാപിയായ സ്ത്രീയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ എന്നവളെ കുറിച്ച് യേശു തന്നെ പറയുന്നു, വേദപുസ്തകം തന്നെ പറയുന്നു. അതുപോലെ തന്നെ അവളൊരു സാധാരണ വലിയ വിവരമൊന്നുമില്ലാത്ത ആരുമില്ലാത്ത സമയം നോക്കി ഒളിച്ചും പാത്തും വെള്ളം കോരുവാനായിട്ട് വന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലൊക്കെയാണ് ഒരു പരിധിവരെ ഈ സ്ത്രീ നമുക്ക് പരിചിതയായിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം ഈ സ്ത്രീയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ തിരുവചന ധ്യാനത്തിലെ ഒരു അന്വേഷണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ കാണുന്ന ഒരു വശവും എന്നാൽ ദൈവം മാത്രം കാണുന്ന ഒരു മറുവശവും. ഈ സ്ത്രീയെ മാറി നിന്ന് നോക്കുന്ന എല്ലാവരും അവൾ പാപിനിയെന്നോ കൊള്ളുകയല്ലാത്തവളെന്നോ സാധാരണക്കാരിയെന്നോ ഒക്കെ മുദ്ര കുത്തുമ്പോൾ തമ്പുരാൻ അവളോട് ചെന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സാധ്യത ദൈവം കാണുന്നുണ്ടോ എന്നുള്ളതാണ് നാം ആരായേണ്ടത്. 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഈ അധ്യായത്തിൽ ഈ സ്ത്രീയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. വെള്ളം കോരുവാൻ വന്ന ഈ സാധാരണ സ്ത്രീ പ്രകടമാകുന്ന അതിശ്രേഷ്ഠമായ 3 സവിശേഷതകൾ, അതിലൊന്ന് 12 വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അപ്പോ ഈ സ്ത്രീയിലെ 1 പ്രത്യേകത എന്റെ മനസ്സിലേക്ക് വരുന്നത് പൂർവീക പിതാക്കന്മാരുമായുള്ള ഈ സ്ത്രീയുടെ ബന്ധമാണ്. അവൾ ആ കിണറ്റുകരയിലേക്ക് വരുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ കിണർ ഞങ്ങൾക്ക് തന്നത് യാക്കോബാണ്. അപ്പോ ആ കിണറ്റുകരയിലേക്ക് അവൾ ചെല്ലുന്നത് കേവലം വെള്ളത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പൂർവീക സ്മരണ, പിതൃക്കളെ സ്മരിക്കുവാനും അവരോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനും ആ കിണർ ഒരു പരിധിവരെ അവളെ സഹായിക്കുന്നു എന്നുള്ളത്. എത്ര ആത്മാഭിമാനത്തോടെയാണ് അവൾ ആ കിണറ്റുകരയിലേക്ക് വന്ന് യാക്കോബിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെയും നിന്റെയും അല്ലെങ്കിൽ ശമരിയക്കാരുടെയും യഹൂദന്മാരുടെയും പിതാവായ യാക്കോബ് എന്നുള്ള അർത്ഥത്തിൽ അവൾ ആ പൂർവീക ബന്ധത്തെ അനാവരണം ചെയ്യുകയാണ്. നമ്മളൊക്കെ കല്ലറകളിലേക്ക്, നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികത, പിതാക്കന്മാരുടെ കബറിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു ആത്മീയ അനുഭൂതി, അതാണ് ഈ സ്ത്രീയെ സ്മരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീ 1 കാണുന്ന പ്രത്യേകത പൂർവികരോടുള്ള ബന്ധമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത പഴമയെ മറന്നുപോവുകയും പൂർവികരായ ആളുകളെ അവഗണിക്കുകയും അവരിട്ടു തന്ന വിശ്വാസത്തിന്റെ ദൈവബന്ധത്തിന്റെ വഴികളെ മാറ്റിക്കളയുകയും ചെയ്യുന്ന ഒരു ആധുനികതയിലാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് വായിച്ച സദൃശ്യവാക്യങ്ങൾ 22:28 പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അതിർ മാറ്റരുത് എന്ന് നാം വായിച്ചു കേട്ടു. അതുപോലെ തന്നെ 23 സദൃശ്യവാക്യങ്ങൾ 23:10 പണ്ടേയുള്ള അതിർ മാറ്റരുത് എന്നും നാം വായിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തെ കുറിച്ചുള്ള അറിവും ബോധ്യവും നമുക്ക് നൽകിയ പിതാക്കന്മാർ നമുക്ക് ഇട്ടു തന്നിരിക്കുന്ന മാർഗം അതിൽ നിലനിൽക്കുവാനുള്ളയാക്കുവാനും അതോടൊപ്പം തന്നെ അവരെ ആദരിക്കുവാനും അവരോടുള്ള കടപ്പാട് ഈ വിശ്വാസം പാലിക്കുന്നതിലൂടെ പ്രകടമാക്കുവാനുമാണ് തിരുവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. എങ്ങനെയാണ് പിതാക്കന്മാരെ ആദരിക്കേണ്ടത്? നമ്മൾ അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നതും അവരുടെ നാമത്തിൽ ദൈവാലയങ്ങൾ സ്ഥാപിക്കുന്നതും പെരുന്നാളുകൾ ആചരിക്കുന്നതും ഒക്കെ നോമ്പുകൾ എടുക്കുന്നതും ഒക്കെ അവരോടുള്ള ആദരവിന്റെ സൂചകമായിട്ടാണ്. നിശ്ചയമായും അതേറെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രമകരമായ ഒരു അനുഭവമാണ് ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ അവർ നിലനിർത്തി വന്നത്. അഹറോൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ധരിച്ചിരുന്ന മാർപ്പതക്കത്തിൽ ഇസ്രയേലിന്റെ 12 ഗോത്ര പിതാക്കന്മാരുടെയും നാമങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പൊ എപ്പോ ദൈവസന്നിധിയിൽ ചെന്നാലും പിതാക്കന്മാരെ ഓർത്തിട്ട് അവരോടുള്ള സ്മരണയിലാണ് ദൈവത്തെ ആരാധിച്ചു വന്നത്. വളരെ മനോഹരവും അർദ്ധഗർഭവുമായ ഒരു അനുഭവം പഴയ നിയമത്തിലുള്ള ചിത്രം ചൂണ്ടിക്കാണിക്കുക. ഗോത്രപിതാവായ യൗസേപ്പ താൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ച് മിസ്രയീമിൽ വെച്ചൊരു സത്യം ചെയ്യിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50:25 നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോകണം എന്ന. യൗസേപ്പ് മരിച്ച് ഏതാണ്ട് 400 ശേഷമാണ് ഇസ്രയേൽക്കാർ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോവുക. എത്ര വേദനാജനകമായ ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് അവർ യാത്ര ആരംഭിച്ചത്. എന്നിട്ടും അവർ യൗസേപ്പിന്റെ അസ്ഥികൾ എടുക്കുവാനായിട്ട് മറന്നുപോയില്ല. ആ അസ്ഥിയും തോളിൽ ചുമന്നുകൊണ്ടാണ് ഇസ്രയേൽ ആ വലിയ സമൂഹം കനാൻ നാട്ടിലേക്ക് യാത്രയായത്. 40 യാത്രയ്ക്കിടയിൽ ഒരുപാട് ദാരുണമായ അനുഭവങ്ങൾ, മരണങ്ങൾ. യാത്ര ആരംഭിച്ചതിൽ രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും മരുഭൂമിയും മരിച്ചുപോയി എന്നാണ് വേദപുസ്തകം പറയുക. എന്നിട്ടും ആ അസ്ഥി അവർ കനാൻ നാട്ടിൽ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശേഖേമിൽ സ്ഥാപിച്ചു എന്ന നാം യോശുവയുടെ പുസ്തകം 24:32 വായിക്കുന്നു. ഞാൻ പറഞ്ഞത് എത്രമാത്രം പ്രയാസങ്ങളുടെ നടുവിലാണ് ആസ്തിയും ചുമന്നുകൊണ്ട് അവർ യാത്ര ചെയ്തു. പിതാക്കന്മാരോടുള്ള ആത്മബന്ധം അത് നിലനിർത്തി ദൈവത്തോടുള്ള ബന്ധത്തിനുള്ള യാത്ര. ഇത് കേവലം പിതാക്കന്മാരെ ആദരിച്ചോ അവരെ മാത്രം കണ്ടോ അവസാനിക്കുന്ന ഒരു ആത്മീയതയല്ല. അവരെ സ്മരിക്കുമ്പോൾ അവർ വഴി കാണിച്ചു തന്ന ദൈവിക മാർഗങ്ങളോടും അവർ ചൂണ്ടിത്തന്ന ദൈവത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം. സഹോദരങ്ങളെ, ഈ സ്ത്രീയിൽ ഒന്നാമത് നാം കാണുന്നത് ഈ ഒരു സവിശേഷതയാണ്, പൂർവീക പിതാക്കന്മാരുമായുള്ള അവളുടെ ആത്മബന്ധം. ആ ആത്മബന്ധം അവളെ നയിക്കുന്നത് ദൈവത്തിലേക്കും ദൈവമാർഗത്തിലേക്കുമാണ്. അതിനാണ് സത്യവിശ്വാസം എന്ന വാക്ക് നാം ഉപയോഗിക്കുക. സഭയുടെ പല മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും ഒക്കെ കൂടുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് തലമുറ തലമുറ കൈമാറി എന്ന. ഇതാണ് പിതാക്കന്മാർ കൈമാറി തന്ന ദൈവവിശ്വാസത്തെ കുറിച്ചാണ് അവിടെ വിവക്ഷിക്കപ്പെടുന്നത്. ഈ സ്ത്രീ പറയുകയാണ് യാക്കോബിനെ കുറിച്ച്, പൂർവീക പിതാക്കന്മാരെ കുറിച്ച്. രണ്ടാമത് ഈ സ്ത്രീയിൽ കാണുന്ന പ്രത്യേകത വായിക്കുന്നത് 20 യേശുവുമായിട്ടുള്ള സംവാദം മുന്നോട്ട് പോകുമ്പോ അവൾ യേശുവിനോട് പറയുന്ന ഒരു വാചകം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിച്ചു വന്നത്. ആരാധിക്കേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയും. ഒരു സംശയമാണ് അവിടെ വ്യംഗ്യ അർത്ഥത്തിൽ ഈ സ്ത്രീ ഉന്നയിക്കുന്നത്. എവിടാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സഹോദരങ്ങളെ, ആരാധനയെ കുറിച്ചൊരു സംശയം ആർക്കാണ് ഉണ്ടാവുക? ആരാധിക്കുന്ന ജീവിതങ്ങൾക്കാണ്, ആരാധനയോട് ആഭിമുഖ്യം പുലർത്തുന്നവൾക്കാണ്. അതുകൊണ്ട് ഈ സ്ത്രീയിൽ രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രത്യേകത, അവളൊരു ആരാധന ജീവിതത്തിന്റെ ഉടമയായിരുന്നു. അവൾക്ക് അവളുടെ പിതാക്കന്മാർ പകർന്നു കൊടുത്ത ശബരിയരുടെ ആരാധന സംവിധാനം, ഗരിസീം മലയിലെ ആരാധന, അവളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് അവൾക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥതയോടെ അവൾ ദൈവത്തെ ഭജിച്ചു വന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, അവളുടെ ആരാധന ജീവിതം ദൈവസന്നിധിയിൽ അവൾ തുറന്നു വെക്കുകയാണ്. ഒരു ആരാധന ജീവിതത്തിന്റെ ഉടമയായിട്ട് ഈ സ്ത്രീയെ നാം കാണുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മളൊക്കെ ചിലപ്പോ പ്രാർത്ഥിക്കുന്ന ആളുകളാകാം. പ്രാർത്ഥനയും ആരാധനയും രണ്ടും രണ്ടാണ് എന്ന് നമുക്കറിയാം. ആരാധനയിലെ ഒരു ഭാഗം മാത്രമാണ് പ്രാർത്ഥന, ദൈവത്തോടുള്ള അർത്ഥന അല്ലെങ്കിൽ യാചന. എന്നാൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ നിത്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നാം ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന ദൈവത്തെ, ഈ ജീവിതം ദാനമായി നമുക്ക് തന്ന ദൈവത്തെ, അവന്റെ മുമ്പാകെ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കുപ്പുകൈകളോടെ നിൽക്കുന്നതായ രംഗമാണ് ആരാധന എന്ന് പറയുന്നത്. ഇന്ന് ഒരു അലംഭാവത്തിലേക്കോ ആത്മാർത്ഥതയില്ലാത്ത അനുഭവത്തിലേക്കോ ഒക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം, പലതും പൊയ്മുഖങ്ങളായി അവതരണങ്ങളായി പ്രകടനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്ത്രീയുടെ ആരാധന ജീവിതം നമ്മെ പ്രചോദിപ്പിക്കേണ്ടതാണ്. എപ്പോഴാണ് ഒരു മനസ്സിൽ ആരാധന ആരംഭിക്കുക? ദൈവത്തിന്റെ ഭയങ്കരത്വം, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുമ്പോഴാണ് ആരാധന ആരംഭിക്കുക. അത് ആരുടെയെങ്കിലും നിർബന്ധത്താലോ പ്രേരണയാലോ ആരെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പാകെ പ്രശംസ പിടിച്ചു പറ്റുവാനോ ഉള്ളതല്ല. ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ വലിപ്പം അറിയുമ്പോ ഞാൻ ആരാധിച്ചു പോവുകയാണ്. ഹൈന്ദവ പാരമ്പര്യങ്ങളിലൊക്കെ പർവ്വതങ്ങളെ ആരാധിക്കുന്ന, സൂര്യനെ ആരാധിക്കുന്ന, ഇടിമിന്നലിനെ ആരാധിക്കുന്ന ശൈലികളൊക്കെ നമുക്കറിയാം. തന്റെ വരുതിയിൽ നിൽക്കാത്ത, തന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടാത്ത, തന്നെ പൂർണ്ണമായും തകർത്ത് കളയുവാൻ പോലും ശക്തിയുള്ള സംവിധാനങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ ഭജിക്കുകയാണ്. ഒരു ആരാധനാഭാവത്തോടെ സഹായിക്കണമേ എന്നുള്ള ഭാവത്തോടെ നിന്നുകൊടുക്കുന്ന മനുഷ്യന്റെ നിസ്സഹായതയുടെ സമർപ്പണ ഭാവമാണ് ആ ഭയങ്കരത്വത്തിന്റെ മുമ്പിൽ ആരാധനയിലൂടെ പ്രകടമാകുന്നത്. ഇവിടെ ആരാധന ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയുമ്പോഴാണ് ആരംഭിക്കുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് എത്ര ഭയങ്കരനാണ് ദൈവം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് അവന്റെ കൈവേലയെ കാണിക്കുന്നു. ഓരോ ഇടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ദൈവത്തിന്റെ കരം ഓടിയ, എന്റെ ദൈവത്തിന്റെ കരവിരുത പ്രസിദ്ധമാക്കുന്ന രംഗങ്ങൾ. നമ്മളൊരുപക്ഷെ നമ്മുടെ സങ്കടങ്ങളിലോ നൊമ്പരങ്ങളിലോ നമ്മുടെ എളിയ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേദനകളിലോ മാത്രം നമ്മുടെ മനസ്സുഴലുമ്പോ ഇത്ര വിശാലമായ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മഹത്വം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്, ദൈവം സമുദ്രത്തിന് മണലുകൊണ്ട് അതിർ നിർമ്മിച്ചു എന്ന്. വെറും മണലുകൊണ്ട് സമുദ്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഇത്ര ഭയങ്കരമായ ദൈവത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കും. പള്ളിയിലേക്ക് കയറുമ്പോൾ തലകൾ വണങ്ങിക്കൊണ്ട് കയറുന്നതും ആരാധിക്കുവാൻ നിൽക്കുമ്പോൾ തല കുനിച്ചുകൊണ്ട് നിൽക്കുന്നതും ദൈവശക്തിയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം. ആരാധന ആരംഭിക്കുന്നത് അവന്റെ മഹത്വം, അവന്റെ വലിപ്പം തിരിച്ചറിയുമ്പോഴാണ്. രണ്ട്, ആരാധനയ്ക്ക് ആത്മാർത്ഥതയുണ്ടാകുന്നത് അവൻ നമുക്ക് തന്ന കൃപകളെ, അനുഭവിക്കുന്ന ദൈവകൃപകളെ നമ്മിൽ നാം തിരിച്ചറിയുമ്പോഴാണ്. ദൈവമഹത്വം തിരിച്ചറിയുമ്പോൾ ആരാധന ആരംഭിക്കും. ആ മഹത്വവാനായ ദൈവത്തിന്റെ കൃപ നമ്മിൽ അറിയുമ്പോൾ ആരാധനയ്ക്ക് ഒരു ആത്മാർത്ഥതയുണ്ടാകും, വ്യക്തിപരമായ ബന്ധമുണ്ടാകും. തലമുറകളിലൂടെ നാം മനസ്സിലാക്കിയ ദൈവത്തെ സ്വന്തം ജീവിതത്തിൽ രുചിച്ചറിയുക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. സങ്കീർത്തനക്കാരൻ പറയുക, ഈ അനുദിനം അനുഭവിക്കുന്ന ദൈവകൃപ നമ്മുടെ ധ്യാനമാകുമ്പോൾ മാത്രമേ നമുക്ക് നന്ദിയോടെ ദൈവസന്നിധി വരാനൊക്കൂ. തുയോബോ ശുശ്രൂഷയിൽ പട്ടക്കാരൻ അപ്പവീഞ്ഞുകൾ ക്രമീകരിച്ചു വെക്കുമ്പോൾ കാസായിലേക്ക് വീഞ്ഞും വെള്ളവും കലർത്തി ഒഴിച്ച് ആ കാസ ഉയർത്തിക്കൊണ്ട് അച്ഛൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കണം. തുടർന്ന് പറയുകയാണ്, ഞാൻ രക്ഷയുടെ ഈ പാനപാത്രം എടുത്ത് ജീവകാലം അവനെ വിളിച്ചപേക്ഷി. അപ്പോ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയുവാനുള്ള മാർഗം ആരാധനയാണ്. കേവലം ഒരു സ്തോത്രത്തിൽ തീരുന്നതല്ല, ദൈവമേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവസാനിക്കുന്നു. ഒരു ആരാധന ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ നന്ദി പ്രദർശനത്തിലൂടെ നാം ഏറ്റുവാങ്ങേണ്ടത്. അപ്പോ ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കേണ്ടത് ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപ. നമ്മളൊക്കെ പള്ളിയിൽ ആരാധിക്കാൻ വരുന്ന സമയം അല്ലെങ്കിൽ ആരാധിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം നമുക്കറിയാം. പല സാഹചര്യങ്ങൾ, ഞാനിവിടെ അമേരിക്കയിൽ പലയിടത്തും ആളുകൾ നേരത്തെ വരുന്നതും ആരാധനയെ സംബന്ധിക്കുന്നതും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് അനുഭവിക്കുന്ന ദൈവകൃപയാണ് ആ കമ്മിറ്റ്മെന്റ്. ഞാൻ കുറെ കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കുറെ കൂടെ സമയം ദൈവസന്നിധി കൊടുക്കുവാൻ, കുറെ കൂടെ നേരത്തെ ചെല്ലുവാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ചിന്ത നമ്മിൽ ഉദിപ്പിക്കേണ്ടത് ഞാൻ അനുഭവിക്കുന്ന ദൈവം. ആരെയും നമുക്ക് മറ്റാരെയും നോക്കാനില്ല. അവര് ഓരോരുത്തരും വരുന്ന സമയം എന്താണ്, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, അവനവൻ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്ക് യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്ത് പകരം കൊടുക്കേണ്ടത് എന്ന ചോദ്യമായിരിക്കണം ആരാധനാ ജീവിതത്തിലേക്ക്. നമ്മുടെ ദേവാലയ ആരാധനയിലും ദൈനംദിനമായ പ്രാർത്ഥനയിലും നമ്മെ പ്രോത്സാഹിപ്പിക്കണം. ഈ സ്ത്രീ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകത അവളുടെ ആരാധനാ ജീവിതമാണ്. സഹോദരങ്ങളെ, ഞാൻ ഇത് രണ്ട് തമ്മിലൊന്ന് ബന്ധിപ്പിക്കുക. ഒന്ന്, പിതാക്കന്മാരോടുള്ള ബന്ധം. രണ്ട്, ആരാധന. പിതാക്കന്മാരോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പൂർവ്വകാല അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദൈവം, ആ ദൈവത്തെ വർത്തമാനകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതാണ് ആരാധന. അപ്പോ പൂർവിക പിതാക്കന്മാരിൽ നിന്ന് പകർന്നു നൽകപ്പെട്ട ദൈവബന്ധത്തെ ഇന്ന് ആരാധനയിലൂടെ നാം സജീവമാക്കുകയും. മൂന്നാമത് ഈ സ്ത്രീയിൽ കാണുന്ന പ്രത്യേകത, അവൾ 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, മസിഹ വരും എന്നെനിക്കറിയാം. സഹോദരങ്ങളെ, നാം വെറും പൊട്ടി പെണ്ണെന്ന് പറഞ്ഞ, വെറും സാധാരണക്കാരി പെണ്ണെന്ന് പറഞ്ഞ് അവൾ യേശുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ് മസിഹ വരുമെന്ന് എനിക്കറിയാം. അപ്പോ ഈ സ്ത്രീയിലെ മൂന്നാമത്തെ പ്രത്യേകത മസിഹായിലുള്ള അവളുടെ പ്രതീക്ഷയാണ്. ശമരിയക്കാർക്കും യഹൂദന്മാർക്ക് ഒരുപോലെ മെസ്സിഹായിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് അവൾ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ പൂർവിക പിതാക്കന്മാർ ഏറ്റുതന്ന വിശ്വാസം ജീവിതത്തിൽ ആരാധനയിലൂടെ നിലനിർത്തിക്കൊണ്ട് അവൾ മെസ്സിഹായിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ മെസ്സിഹായിലേക്കുള്ള അവളുടെ യാത്ര. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നു വരാത്തൊരു ചിന്തയാണ്, നമ്മുടെ യാത്ര മെസ്സിഹായിലേക്കാണ് എന്ന, മെസ്സിഹായുടെ വരവിലേക്കാണ് എന്ന, അവനിൽ വലയം പ്രാപിക്കുവാനുള്ള യാത്രയാണ് എന്ന. ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം പങ്കുവെക്കുമ്പോൾ നാം ഉറക്കെ നമ്മുടെ മനസ്സിനോട് പറയേണ്ട ഒരു കാര്യമാണ്, മെസ്സിഹ ജീവിച്ചിരിക്കുന്നു, അവൻ വീണ്ടും വരും എന്നുള്ളത്. വീണ്ടും വരുന്ന മെസ്സിഹായിലുള്ള പ്രതീക്ഷയാണ് ഈ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുവാൻ, അതിനെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. സഹോദരങ്ങളെ, ആകയാൽ ഈ സ്ത്രീയിലെ ഈ മൂന്ന് പ്രത്യേകതകൾ ആണ് യേശു അവളെ തേടുവാനുള്ള കാരണം എന്ന് മനസ്സിൽ തോന്നിപ്പോവുകയാണ്. ഈ സ്ത്രീ യേശുവുമായി സംഭാഷിച്ചു കഴിഞ്ഞപ്പോ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം കൂടി ചുരുങ്ങിയ വാചകങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. യേശുവുമായി സുദീർഘമായൊരു സംഭാഷണം നടത്തി ഈ സ്ത്രീയിൽ വന്ന മാറ്റം എന്താണ്? നമ്മൾ ഇത്ര നാളായിട്ട് ക്രിസ്തുവുമായി സംവേദിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന രൂപ ഭേദം എന്താണ് എന്ന് ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കും. ഒന്ന്, അവൾ കുടം അല്ലെങ്കിൽ പാത്രം, കോരി നിറച്ച പാത്രം അവിടെ വെച്ചിട്ട് അവൾ മടങ്ങിപ്പോയി. അവളുടെ ദാഹമാണ് ഈ കുടത്തിൽ കാലി കുടത്തിൽ പ്രകടമാകുന്നത്. അവളുടെ ദാഹം പരിഹരിക്കാനുള്ള വെള്ളമാണ് ആ കുടത്തിൽ അവൾ കോരി നിറച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും യാചനകളും സങ്കടങ്ങളും ഒക്കെയാണ്. ഈ കാലി കുടവുമായി നാം ദൈവസന്നിധി വരുന്നത് ഈ കുടം നിറച്ച് മടങ്ങിപ്പോകുവാൻ. എന്നാൽ മെസ്സിഹായെ കണ്ടെത്തി കഴിഞ്ഞപ്പോ അവൾ പറയുകയാണ്, ഈ കുടം ഇനി ആവശ്യമില്ല, ഈ വെള്ളം ഇനി ആവശ്യമില്ല. യേശു പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല. ഈ വെള്ളം കുടിക്കുന്നവന് ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. എന്നാൽ പക്ഷെ അവൾക്കത് അനുഭവമായി. അവൾ ആ കുടം വെച്ചിട്ട് മടങ്ങും. നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോ നമ്മുടെ നൊമ്പരങ്ങൾ മാറുകയാണ്. ക്രിസ്തു സ്വന്തമാകുമ്പോ പിന്നെ ഇത്തരത്തിലുള്ള ദാഹങ്ങളോ സങ്കടങ്ങളോ ഒന്നും പ്രസക്തമല്ലാതായി മാറുക. രണ്ടാമത്, അവൾ ഒറ്റപ്പെട്ടാണ് ചുണച്ചുകരയിലേക്ക്, ആരും ഇല്ലാത്ത സമയം നോക്കി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അവൾ മടങ്ങുന്നത് എങ്ങോട്ടാണ്? ആളുകളുടെ ഇടയിലേക്ക്. നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിയാത്ത സമയത്ത് ഒറ്റപ്പെട്ട് പലരെ ഒഴിവാക്കി, പലരോടും പിണങ്ങി, വൈരാഗ്യത്തോടെ വിരുദ്ധതയോടെ യാത്ര ചെയ്തെങ്കിൽ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആരും ഒഴിവാക്കാൻ ഒക്കുന്നില്ല. ക്രിസ്തു എല്ലാവരെയും സ്വീകരിക്കുന്നവനാകുമ്പോൾ നമുക്കും അത് ചെയ്തേ പറ്റും. ആളുകളെ ഒഴിവാക്കി വന്നവൾ ആളുകളുടെ ഇടയിലേക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. മൂന്നാമത്, ഈ സ്ത്രീയിലുണ്ടായ ശ്രേഷ്ഠത, ശബരിയിൽ ആദ്യമായി ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള നിയോഗം. ഒരു സ്ത്രീയാണ് പുനരുദ്ധാനം ചെയ്ത് യേശുവിനെ കുറിച്ച് ആദ്യം ലോകത്തോട് സംസാരിച്ചത്. അതുപോലെ ശബരിയിൽ യേശുവിനെ കുറിച്ച് ആദ്യം സംസാരിക്കുവാൻ ഈ സ്ത്രീക്ക് സാധിച്ചു. അവരെ കൂട്ടമായി യേശുവിന്റെ അടുത്തേക്ക് വരിക, യേശുവിനെ അവരറിയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന ജീവിതം, നമ്മുടെ സംസാരങ്ങളിൽ ക്രിസ്തു കടന്നു വരേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലരെ കുറിച്ചും പറയും, പലതിനെ കുറിച്ചും പറയും. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്ന ഒരു അനുഭവം. അവൾ ക്രിസ്തുവിനെ കുറിച്ച് ശബരിയിൽ ആദ്യമായി അറിയിച്ചു. നാലാമതായി, ആ സ്ത്രീക്ക് ലഭിച്ച അതുല്യമായ ഭാഗ്യം, അവളോടാണ് യേശു ആദ്യമായി ഞാൻ മെസ്സിഹായാകുന്നു എന്ന രഹസ്യം പ്രസ്താവിച്ചത്. യേശുവിനെ കുറിച്ച് പലരും മെസ്സിഹ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ഒരു സ്ത്രീയോട്, ഒരാളോട് ഞാൻ മെസ്സിഹ ആകുന്നു എന്ന് പറഞ്ഞത് ഈ സ്ത്രീ. എന്താണ്? അത്ര കോയിൻസൈഡിങ് മൈൻഡ് ആയിരുന്നു അവളുടേത്. യേശു എന്താണോ ആ അനുഭവത്തെ ആഗ്രഹിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്ന മനസ്സ്, മെസ്സിഹ വരും എന്നെനിക്കറിയാം. മെസ്സിഹായുടെ മുമ്പിൽ നിന്ന് അവൾ പറയുകയാണ് മെസ്സിഹ വരും എന്ന്. യേശുവിനെ മറഞ്ഞിരിക്കുവാനായിട്ട് സാധിച്ചില്ല. ക്രിസ്തു എന്താണോ അത് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായി, അത് ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ ആർക്കും വെളിപ്പെടാത്തത് നമുക്കും വെളിപ്പെടും. ഈ ചോദ്യം, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, കുടിക്കുവാൻ അല്പം തരാമോ എന്ന് ഈ സ്ത്രീയോട് ചോദിച്ച ചോദ്യം, പുനരുത്ഥാനത്തിന് ശേഷം ജീവിക്കുന്ന എന്നോട് നിങ്ങളോട് ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന, ഈ സ്ത്രീയിൽ ഉണ്ടായിരുന്നത് ഒന്ന് പൂർവിക പിതാക്കന്മാരോടുള്ള ആഭിമുഖ്യം, രണ്ട് ആരാധനാ ജീവിതം, ഒന്ന് മെസ്സിഹായിലുള്ള പ്രതീക്ഷ, ദൈവം അറിഞ്ഞ ഒരു മറുവശം. ഒരാളെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. നമ്മൾ പലപ്പോഴും പ്രെജുഡീസ് മൈൻഡോടെയാണ് ആളുകളെ സമീപിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു വശം, ദൈവം കാണുന്ന ഒരു മറുവശം. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ, മനുഷ്യർ കാണുന്ന ഒരു വശം, ദൈവം കാണുന്ന ഒരു മറുവശം. ആ മറുവശമാണ് സാധ്യതകളുടെ വശം, അതാണ് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വശം. അതുമായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. എത്ര പാപിയും എത്ര കൊള്ളരുതാത്തവളും എത്ര പോരായ്മകളുള്ളവളുമാണ് ആണെങ്കിലും അതിലും ദൈവം ഒരു സാധ്യത കാണുന്നുവെന്നുള്ളത് നമ്മുടെയൊക്കെ ബലഹീന ജീവിതത്തിൽ എത്രയോ പ്രത്യാശയും ധൈര്യവും നൽകുന്ന പ്രതീക്ഷയും നൽകുന്നതാ. ആ സാധ്യതകളിലേക്ക് ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. ഒരിക്കൽ കൂടെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ എല്ലാ ധൈര്യവും മരണത്തെ ജയിച്ച യേശുവിന്റെ എല്ലാ പ്രത്യാശയും നേർന്നുകൊണ്ട് ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉറക്കണം എന്ന അപേക്ഷയോടുകൂടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ശമര്യാ സ്ത്രീയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ നടത്തിയ പ്രസംഗം ഏറ്റവും അനുഗ്രഹീതമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ പല പ്രാവശ്യം നമ്മൾ ഈ ശമര്യാ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് നൂതനമായ ചില ആശയങ്ങൾ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർത്തു. ഒരു സ്ത്രീയുടെ ദൈവത്വ പൂർവ്വപിതാക്കന്മാരോടുള്ള ബന്ധം, ആ ബന്ധവും അവരിൽ നിന്ന് കൈമാറി വന്ന വിശ്വാസത്തിന്റെ സമർപ്പണം, ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാനും അന്വേഷണം ഒരു ആരാധനയായി മാറുകയും ആ ആരാധനയുടെ പൂർണ്ണത ക്രിസ്തുവിനെ ദർശിക്കുവാനും ആ ക്രിസ്തു ദർശനം ജീവിതത്തിന്റെ ഒരു ക്രൈസ്തവ ശിഷ്യയായ ഒരു സാക്ഷീകരണത്തിനിടയാക്കി തീർത്ത വലിയൊരു മാറ്റമാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്ന് പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി ഒരിക്കൽ കൂടി കേൾക്കുവാൻ തക്കോണം നമുക്കിടയായി തീർന്നു. സംശയമൊന്നുമില്ല. ഈ സ്ത്രീ തന്റെ സുവിശേഷത്തിൽ കൂടി ക്രിസ്തുവിനെ ദർശിച്ച നിമിഷം മുതൽ ഒരു ദേശത്ത് മുഴുവൻ ഉണ്ടായ മാറ്റം, ആ സ്ത്രീയിൽ കൂടി ഉണ്ടായ മാറ്റമാണ് ഈ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം. പക്ഷെ ഇത്രമാത്രം ഒരുപക്ഷെ ക്രൈസ്തവ ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സുവിശേഷ പ്രവർത്തനം തന്നെയാണ് ഈ സ്ത്രീ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ശമര്യ എന്ന് പറയുന്ന പട്ടണത്തിൽ ക്രിസ്തുവിനെ ആദ്യമായിട്ട് സുവിശേഷിക്കുകയും ലോകം മുഴുവൻ പാവനി എന്ന് കണ്ട, അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ കുറവുള്ളവളെന്ന് കണ്ട ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. ആ സ്ത്രീയിൽ ക്രിസ്തു പുനർജനിച്ച അതിന് ശേഷമുണ്ടാകുന്ന അവളുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദൈവിക സാക്ഷ്യം, കാരണം അത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത്രമാത്രം നമ്മൾ ഈ സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കിയിട്ടും ഇന്നും ഈ സ്ത്രീയിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് ഇന്നും ശമര്യയിലെ ഒരു പാപന സ്ത്രീ എന്നുള്ളതാണ്. കാരണം എല്ലാ ഏതൊരു മനുഷ്യനിലും തിന്മയുണ്ടെങ്കിലും ആ തിന്മയെ മറികടക്കത്തക്കോണം അപ്പുറം അവരിൽ നന്മ പുറപ്പെട്ടാലും സമൂഹം എന്നും എപ്പോഴും കാണുന്നത് അവളിലുള്ള തിന്മയെ കണ്ടെത്താനായിട്ട്, ആ നന്മയെ വിസ്മരിച്ചുകൊണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്ത്രീയുടെ ജീവിതം. അത്ര വലിയൊരു സുവിശേഷമാണ് തന്റെ ജീവിതത്തിൽ കൂടി താൻ നിർവഹിച്ചത്. ഒരു ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറുവാൻ തക്കവണ്ണം ആ കിടയായി തീർന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ശമര്യാ സ്ത്രീയുടെ ജീവിതത്തിലെ വ്യതിയാനവും ആ വ്യതിയാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമൂഹത്തിന്റെ മുഴുവൻ മാറ്റവും ഒക്കെ. നമ്മുടെ ജീവിതവും ഒരു ദൈവിക സാക്ഷീകരണത്തിന്റെ, അത് വാക്കുകൾ കൂടിയാണെങ്കിലും പ്രവർത്തനത്തിൽ കൂടിയാണെങ്കിലും ഒരു വിളിയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് എന്ന് ഈ ഒരു ധ്യാനചിന്തയിൽ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഓരോ വിശ്വാസവും അത് പിതാക്കന്മാർ വെളിവാക്കി തന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ഒരാരാധനയിലേക്കാണ്. ആ ആരാധനയുടെ പൂർണ്ണതയിലാണ് മഷിക്കായ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നത്. ആ ഒരു തലങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ധ്യാനം കൂടുതൽ സ്ഥിതി ദിനങ്ങളിൽ പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ സന്തോഷം ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ധ്യാനങ്ങളൊക്കെ തന്നെ മഷിഹായ കൂടുതൽ അറിയത്തക്കവണ്ണം ആ ഒരു യാഥാർത്ഥ്യത്തോട് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മ ശരീര ദേഹികളെ ഒരുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ അവസരമൊക്കെ ഉള്ളപ്പോഴൊക്കെയും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി താല്പര്യത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അച്ഛൻ എല്ലാ ശുശ്രൂഷകളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അർത്ഥിക്കുകയും തുടർന്നും മധ്യസ്ഥപ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന കേട്ടുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നു. നമ്മൾ നിരന്തരം ഓർക്കുന്ന പേരുകളൊക്കെ തന്നെ ജോൺ, ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ, സണ്ണി, ആലീസ്, രാജി, മോളി, താമരവേലി, രൂബൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലക്സ്, ജിസ്മ, സജീവ്, രേഖ, രാധ, ജോർജ്, എബിൻ, ഗീത, എൽദോസ്, ആരോൺ, അലക്സ് എന്ന് പറയുന്ന അപ്പച്ചൻ ഇങ്ങനെ ശാരീരിക പ്രയാസം അനുഭവിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാവിനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് നമുക്ക് ഓർക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം, മാറാപ്രേമിന്റെ അനുതാപത്തിന്റെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. കർത്താവേ, കരയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, ഹൃദയസാരം ചെയ്തതിനാൽ ഉമ്മേ കാണതു ഭാഷണായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ ീതാമെന്നെ കാണി കമല മനസ്സിൽ പാർക്കണമേ. കർത്താവേ, ദുഃഖങ്ങളും പാപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു ചിന്താമെനിക്കേടണമേ. കർത്താവേ, വന്ദാദീവുകളും കുടിലപതന്ത്രമതൊക്കെയുമേ വിദ്യമകറ്റുന്ദ്രമാണമേ.
കാരുണ്യവനായ ദൈവമേ, സ്വർഗീയനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസത്തിനായും ഈ സമയത്തിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം വേറിട്ട ദൈവചിന്തകളുമായി അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നീ നൽകി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ തിരുവചനത്തിന്റെ ചിന്തകളും ധ്യാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാൻ തക്കോണം ഒരുക്കുന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയുസിന്റെ നിമിഷം വരെയും അവിടുത്തെ അളവില്ലാത്ത ദാനങ്ങളും കൃപകളും ഓരോ നിമിഷവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും സാഹചര്യങ്ങളും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. ദൈവമേ, നീ പേർന്നു തന്നിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നീ നൽകി തന്നിട്ടുള്ള ദാനങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നിധി സമർപ്പിതമായി ദൈവഹിതത്തിനൊത്തതുപോലെ ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമെന്ന് യാചിക്കുന്നു. കർത്താവേത്തിന് മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും ദൈവസന്നിധിയിൽ അനുദിനത്തോടെ ഏറ്റുപറയുകയും പുതുക്കം പ്രാപിക്കുകയും ചെയ്യുവാനുള്ള ഒരുക്കവും മനസ്സും സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രദാനം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമെന്ന് യാചിക്കുന്നു. വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കണമേ എന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേത്തിനു മുമ്പാകെ ഞങ്ങൾ തലകളെ ഉണക്കിയിരിക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളവരും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ടുള്ളതുമായ എല്ലാവരെയും ഈ സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓർക്കണമെന്ന് ആവശ്യപ്പെട്ട് പേരുകൾ നൽകിയിട്ടുള്ള എല്ലാ ദാസരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങളോടെ ആഗ്രഹങ്ങളോടെ ദൈവസന്നിധിയിൽ ഓർക്കപ്പെട്ട നിന്റെ ദാസരെ ദാദാ നിന്റെ കരങ്ങൾ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുറഞ്ഞു പോകാത്ത ദാനങ്ങളും നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്ത് അവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകി അവരെ നിന്റെ സന്നിധിയിൽ നിലനിർത്തുമാറാകണമേ എന്ന് യാചിക്കുന്നു. പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ നേരിടുമ്പോഴും അവയിൽ നോക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങൾ പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ദൈവസന്നിധി സുസ്ഥിരമായി നിലനിൽക്കുവാൻ നിന്റെ ആത്മാവിന്റെ ശക്തിയും ദൈവകൃപയും അടിയങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങൾ ബലഹീനരാകുന്നല്ലോ, കുറവുകളേറെയുണ്ട്, ബലഹീനതകളുണ്ട്. എങ്കിലും കർത്താവേ, ഞങ്ങളെ ബലഹീനതയിൽ താങ്ങി ബലപ്പെടുത്തി നടത്തുന്ന ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ തക്കാണ് എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രതികൂലതകളും അപകടങ്ങളും ശക്തിക്കപ്പുറമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദാസരുണ്ട്. അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളെ മനഞ്ഞുണ്ടാക്കി ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന അങ്ങയുടെ കരം നിന്റെ ദാസരിലേക്ക് നീട്ടിക്കൊടുത്ത് നിന്റെ ഉള്ളം കയ്യിൽ നിന്റെ ദാസരെ വഹിച്ചുകൊണ്ട് അവിടെ എല്ലാ കുറവുകളെയും പോക്കി ബലഹീനതകളെ പോക്കി രോഗങ്ങൾക്ക് സൗഖ്യം നൽകി പ്രത്യാശയോടും ധൈര്യത്തോടും നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. കർത്താവെ, മനുഷ്യർക്ക് കഴിയാത്തത് ദൈവത്തിന് സാധിക്കുമെന്ന് ശരിയായി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന എല്ലാ രോഗികളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും അവിടുന്ന് തൃക്കൺ പാർത്ത് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവിക നൽവരങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ചികിത്സയിലായിരിക്കുന്നവരെ കാത്തു പരിപാലിക്കണമേ. പ്രയോഗിക്കപ്പെടുന്ന എല്ലാ ഔഷധങ്ങളും വീര്യത്തോടെ ഫലം നൽകുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ചികിത്സിക്കുന്നവരിലൂടെ അങ്ങയുടെ കരങ്ങൾ പ്രവർത്തിപ്പാൻ നക്കൊണ്ട് അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. എന്റെ ദൈവം, എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയവ ചെയ്തു എന്ന് തിരുസന്നിധിയിലെ നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ നക്കൊണ്ട് നിന്റെ ദാസനെ അവിടുന്ന് ഒരുക്കുകയും നയിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചിലതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വഹിക്കണമെന്നാണ് അങ്ങയുടെ തിരുഹിതമെങ്കിൽ അത് വഹിപ്പാനും അത് സഹിപ്പാനും ഉള്ള ദൈവകൃപ നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് യാചിക്കുന്നു. ദൈവകൃപയിൽ അവിടെ എവിടെയായ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കണമേ. കർത്താവെ, ഈ ശബ്ദപരിധിയിലായിരുന്നു കൊണ്ട് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ദാനമായി നൽകിയ മക്കൾ, കുഞ്ഞുമക്കൾ, സകലരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അവിടുന്ന് പകർന്നു കൊടുക്കണമേ. എവിടെയായാലും ഏത് സ്ഥാനത്തായാലും തമ്പുരാന്റെ തിരുസാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യത്തോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. കർത്താവെ, തെറ്റിപ്പോകുവാൻ മാർഗം വിട്ടു പോകുവാനുള്ള അനേക സാഹചര്യങ്ങളും സാധ്യതകളുടെയും ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും അങ്ങയുടെ സന്നിധിയിൽ നകന്നു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ. പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അവിടുന്ന് നിന്റെ ദാസരെ വിട്ടുകൊടുക്കരുതേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വ്യാപാരവും അവരിൽ അവിടുന്ന് അയച്ചു കൊടുക്കണമേ. ആത്മാവിനെ അനുസരിച്ച് നടപ്പാനുള്ള ദൈവകൃപ അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, തിരുവചനം സാക്ഷിച്ച കർത്തൃദാസനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ വിശ്വസ്തയോടെ സമർപ്പണത്തോടെ നിലനിൽപ്പാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. തുടർന്നും അങ്ങയുടെ വചനത്തിന്റെ നല്ല സാക്ഷിയായി ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കോണം അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഈ പ്രാർത്ഥനാ വലയത്തിൽ പങ്കാളികളാകുന്ന എല്ലാ വൈദികരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അവിടുന്ന് പകർന്നു കൊടുക്കണമേ. ഇതുവഴിയായ അനേകർ അമരാനെ നിന്റെ മുഖം കാണുവാൻ നിന്നിൽ നിന്ന് പ്രത്യാശയുള്ളവരും ധൈര്യമുള്ളവരും ആശ്വാസം അനുഭവിക്കുന്നവരായ ജീവിപ്പാൻ തക്കൊണ്ട് അവിടെ നിലയാക്കി തീർക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ അബ്രഹാമ്യ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. അമരാനെ, നിശ്ചയമായും ഞങ്ങളും ഈ ലോകത്ത് നിന്ന് കടന്നു പോകും. സമയം മാത്രം ഞങ്ങൾക്ക് നിശ്ചയമില്ല. അത് എന്ന് എപ്പോഴെവിടെ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള ഞങ്ങളുടെ പൂർവികന്മാരോട് ചേരുവാനും കുരുതോറകൾ പിടിച്ച് നിന്റെ മുമ്പിൽ കവട് വീണ് നിന്നെ ആരാധിക്കുന്ന ഭക്തരക്ഷിത സംഘത്തോട് ഞങ്ങളും അവരും ചേരുവാനും അങ്ങനെ നിന്റെ ഇമ്പങ്ങളുടെ പറദീസയിൽ നിന്റെ സ്വർഗീയമായ അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോയിട്ടുള്ളവരെയും ഇടയാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. സകലതും അങ്ങയുടെ തിരുവുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമ്മയുടെയും മോർ തോമാസ് ലീഹായുടെയും മോർ ഗീവർഗീസ് സഹദായുടെയും മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ദേവന്യാസിയോസിന്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ.
ബാറക്കുമോർ പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന കൃഷ്ണന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമന്തുർ സഹവാസവും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ഈ പ്രാർത്ഥനാ സംഘങ്ങളിൽ പങ്കുചേർന്ന എല്ലാ മക്കളുടെ മേലും വചനപ്രബോധം നൽകിയ വന്നി അഭിഷിക്തന മേലും ഇന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ദേശസ്വരം സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ധന്യമാർന്ന ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യമൊക്കെ ഇതിലുണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കും. പരമനയിൽ കൂടിയിരിക്കുന്ന വന്നിയ വൈദികർ, പ്രത്യേകിച്ച് ജോൺ തോമസ് കരിങ്ങാട്ടിലെ അച്ഛൻ, ഫിലിപ്പ് മാത്യു അച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ അച്ഛന്മാരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സന്ദർശിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും, അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ ബിഷപ്പ് ജോതിലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ സെക്രട്ടറി അയക്കുന്ന രാജൻ, ബൈബിള് വായിച്ച സഹോദരി, എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.